മലയാളികൾ സ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും ഒരു മലയാളിയോട് ഒന്ന് ചോദിച്ചു നോക്കുക, അവിടെയെല്ലാം അനുഭവിക്കുന്ന പീഡനങ്ങളുടെ വലിങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായും ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ മുസ്ലിമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാം അയാൾ ആ രാജ്യത്തെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദേശികളാണ്. ആരാണെങ്കിലും വിദേശികൾക്ക് പൗരന്മാർന്നുള്ള നിലക്കുള്ള അവകാശം ഉണ്ടാകില്ല. പൗരന്മാർക്കുള്ള അവകാശം വേറെയായിരിക്കും, വിദേശികളായി ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള അവകാശം വേറെയായിരിക്കും. നമ്മുടെ നാട്ടിൽ വിദേശികൾ ജോലി ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും. ജനാധിപത്യ രാഷ്ട്രത്തിൽ തീർച്ചയായും മിഡിൽ ഈസ്റ്റിൽ അവിടുത്തെ പൌരന്മാരായി മറ്റു മതവിശ്വാസികളുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ അവർക്ക് മതസ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്, അനുവദിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ എന്റെ നേർക്ക് നേരെ കണ്ടിട്ടുള്ള യാഥാർത്ഥ്യം, വസ്തുത. എന്നാൽ പല ക്രൈസ്തവ മിഷനറി ഗ്രന്ഥങ്ങളിലും എല്ലായിടത്തുമുള്ള പീഡനങ്ങൾ പറയുകയും ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെയെല്ലാം പോകണമെന്ന് പറയുകയും എല്ലാം ചെയ്യാറുണ്ട്. മിഷനറി പ്രവർത്തനങ്ങളെ അവിടെയെല്ലാം പോയി പഠനത്തിന് വിധേയമാക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മിഷനറി എന്ന് പറഞ്ഞ് യുവാക്കളെ അടുപ്പിക്കുകയും അവരെ ഇസ്ലാമിൽ നിന്നകറ്റുവാൻ വേണ്ടി അവരെ പല രൂപങ്ങളിലുമുള്ള വസ്തുക്കൾ നൽകുകയും അതിന് ലഹരിയെ ഉപയോഗപ്പെടുത്തുകയും സ്ത്രീയെ ഉപയോഗപ്പെടുത്തുകയുമെല്ലാം ചെയ്തുകൊണ്ട് ഇത് മതപ്രബോധനമാണ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പലപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട്. അത്തരം ആളുകൾക്കെതിരെ രാഷ്ട്ര സംവിധാന നടപടികൾ സ്വീകരിക്കാറുണ്ട്. അത് വേറെ വശപാട്. ഏതായിരുന്നാലും ഇവിടെ ലോകത്തെ എല്ലായിടത്തും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നങ്ങോട്ട് പറഞ്ഞാൽ ആകെ ഒരു സഹതാപ തരംഗമുണ്ടാകും എന്ന് ചില സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കുന്നു. ലോകത്ത് ഏറ്റവുമധികം നിങ്ങൾ നമുക്കറിയാവുന്നതാണ്, ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ലോകത്ത് ഇന്ന് ഏറ്റവും അധികം പീഡനം അഴിച്ചുവിടുന്നത് ആരാണ്? ഏറ്റവും അധികം ലോകത്തെ സാധാരണക്കാരായ പാപപ്പെട്ടവരായ നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കുവാൻ വേണ്ടി പദ്ധതികളും ആസൂത്രണങ്ങളും നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ലോകത്തിന് ലഭിക്കും. അതിന് വല്ലാതെ പരിശോധിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. ഇസ്ലാം അല്ല ഇനി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും പിന്നിലുള്ള ഉത്തരവാദിയായി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ലോകരാഷ്ട്രീയ ക്രമത്തിൽ സംഭവിക്കുന്നതാണത്, ഒരിക്കൽ ന്യായീകരിക്കാൻ പാടില്ലാത്തതാണത്. പക്ഷേ അതിന് ഇസ്ലാമോ മുസ്ലിങ്ങളോ അല്ല ഉത്തരവാദി എന്നുകൂടി മനസ്സിലാക്കുക.
ബഹുമാന അക്ബർ സാഹിബ് അവർ പറയുകയുണ്ടായി ചില കാര്യങ്ങൾ പറഞ്ഞത്, അബു അഫക് എന്ന് പറയുന്ന യഹൂദ വൃദ്ധനെ വധിച്ച കാര്യവും അതുപോലെ അസ്മ ബിന്ദ് മർവാനെ വധിച്ച കാര്യവും അത് തെറ്റായ സോഴ്സിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുകയുണ്ടായി. അങ്ങ് തന്നെ എഴുതിയ മുഹമ്മദ് നബി നിന്ന ഭീകരത എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ 46-ാമത്തെ പേജില് ഈ അസ്മ ബിന്ദ് മർവാനെ വധിച്ച കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതല്ലല്ലോ ആധികാരികമായിട്ട് മുഹമ്മദ് നബിയുടെ ജീവചരിത്രം എഴുതിയ സീറ എഴുതിയ ഇബ്നു ഇഷാഖ് ഇത് രണ്ട് കാര്യങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇബ്നു സാദ് കിതാബൽ തബക്കാത്തൽ കബീർ എന്ന് പറഞ്ഞ പുസ്തകത്തിലും ഈ അബു അഫക്കറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അങ്ങ് ഇതൊക്കെ പറയുമ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ അവസാനം അദ്ദേഹം അങ്ങ് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ ലോകത്ത് ആരാണ് കൂടുതൽ അക്രമങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് സാമാന്യന് ക്രൈസ്തവരാണെന്ന് ധ്വനി ഉണ്ടാക്കുകയുണ്ടായി. പക്ഷേ അമേരിക്കയോ മറ്റ് സാമ്രാജ്യത്വ ശക്തികളോ എന്തെങ്കിലും നടത്തുന്നത് ക്രിസ്ത്യാനിത്വവുമായി യാതൊരു ബന്ധവുമില്ല. അത് താങ്കൾ മതവും രാഷ്ട്രവും തമ്മിലുള്ള ഈ സങ്കലനത്തിലൂടെ താങ്കൾ അങ്ങനെ ആരോപിക്കുന്നതാണ്. ക്രിസ്ത്യാനികൾക്ക് ഈ ലോകത്ത് മറ്റൊരു രാഷ്ട്രവുമില്ല. ക്രിസ്ത്യാനികൾ ഒരു മതമായി സമാധാനപൂർവ്വമായി ജീവിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ പീഡിപ്പിക്കപ്പെടുന്നവർ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളല്ല, ഇറാനിൽ ഇസ്ലാം മതം അവിടെ ചെല്ലുന്നതിനേക്കാൾ മുമ്പേ ജീവിച്ചിരുന്ന ആളുകൾ. ഇറാഖിലെ അസീറിയൻ ക്രിസ്ത്യാനികൾ 2000 വർഷമായിട്ട് അവിടെ ജീവിക്കുന്നവരാണ്. തുർക്കി എന്ന് പറയുന്ന സ്ഥലം ക്രിസ്ത്യാനികളുടെ പിള്ളത്തൊട്ടിലാണ്. അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ബോധപൂർവമായി ഇപ്പോൾ ഇറാഖിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ബോംബ് വെച്ചുകൊണ്ട് കഴിഞ്ഞ മാസം 68 ആളാണ് മരിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് അവിടെ നിന്ന് ക്രിസ്ത്യാനികൾ പലായനം ചെയ്യുകയാണ്. അർമേനിയൻ ജീനോസൈഡും അസീറിയൻ ജീനോസൈഡും നോക്കിയാൽ അറിയാം. ഇത് നിത്യേന സംഭവിക്കുന്ന ഈ പാകിസ്ഥാനിലെ ആ ബ്ലാസ്ഫബിലോ മതം നിന്നാ നിയമം, ഏതാണ്ട് 1000 ആളുകൾ ഇത് കുറ്റവാളികളാണ്. അതിൽ പകുതിയും മുസ്ലിങ്ങളാണ്, അഹമ്മദിയാക്കളും ഷിയാക്കളും.
ചോദ്യത്തിലേക്ക് വരാം.
ഞാൻ പറഞ്ഞത് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. യേശു ക്രിസ്തു വാളെടുക്കാൻ പറഞ്ഞത് അതും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു, അവരോട് പറഞ്ഞു,
സുഹൃത്തെ നിങ്ങൾക്ക് പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു പരിപാടി സംഘടിപ്പിക്കാം. ഇവിടെ ചോദ്യോത്തരത്തിന്റെ സന്ദർഭമാണ്. തീർച്ചയായും ഞാനിവിടെ പറഞ്ഞു, ഞാൻ എന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അസ്മാ ബിൻത് മർവാന്റെ സംഭവം ഈ സംഭവം ഏത് സംഭവമാണെങ്കിലും ഈ അസ്മാ ബിൻത് സുവർവാന്റെ സംഭവം ഉദ്ധരിക്കപ്പെട്ട പുസ്തകങ്ങളിലേത് അതേപോലെ സ്വീകരിച്ചാൽ പോലും, ഞാൻ പറഞ്ഞു അത് അടിസ്ഥാന രേഖകളില്ലാത്ത കാര്യമാണ്, ഉദ്ധരിക്കപ്പെട്ട പുസ്തകങ്ങളിലുള്ളത് അതേപോലെ സ്വീകരിച്ചാൽ പോലും അവയൊന്നും എങ്കിൽ പോലും അസ്മാ ബിൻത് മർവാനും ചെയ്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം തെറി പറയുകയല്ല, മറിച്ച് പ്രവാചകനെ കൊല്ലുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് എന്ന കാര്യമാണ് പറഞ്ഞത് 46-ാമത്തെ പേജിൽ. അതാ പറഞ്ഞത് ലിമ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ എന്ന് ചോദിച്ചത്, എന്തിനാ സത്യത്തെ അസത്യവുമായിട്ട് കൂട്ടിക്കലർത്തുന്നത്? ഇത് എന്തിനാണ്? ഒരു ക്രൈസ്തവ രീതി തന്നെയാണോ ഇത്? ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ അതേ പണി ഇപ്പോഴും എന്റെ സുഹൃത്ത് നേർക്കുനേരം മുന്നിൽ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോവാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനെന്റെ പുസ്തകത്തിലെ 46-ാം പേജിൽ പറഞ്ഞത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ആർക്കും കാണാൻ കഴിയും. എന്തിനാണ് അത് തെറ്റിദ്ധരിപ്പിക്കുന്നത്? അസ്മാ ബിൻത് വർവാനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അപ്പറഞ്ഞ പുസ്തകങ്ങളിലുള്ളത് അതേപോലെ അംഗീകരിച്ചാൽ പോലും അവർ ചെയ്തത് എന്താണ്? അവർ ചെയ്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കേവലം തെറി പറയല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകനെ കൊല്ലാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ആളുകളെ അതിനുവേണ്ടി പ്രചോദിപ്പിക്കുകയാണ്. ഇബ്നു ഇസ്ഹാഖിന്റെ ഗ്രന്ഥത്തിൽ അതാ പറയുന്നത് താരിഖിൽ. എന്റെ സുഹൃത്ത് ഇബ്നു ഇസ്ഹാഖിന്റെ ഗ്രന്ഥം കണ്ടിട്ടുണ്ടോ? ഇബ്നു ഇസ്ഹാഖിന്റെ കിതാബു തബഖാത്ത് കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ഏതോ ആൻസറിംഗ് ഇസ്ലാം എന്നുള്ള സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത സാധനം, അതോടൊപ്പം തന്നെ വിക്കിപീഡിയയിലെ കുറച്ച് സാധനങ്ങൾ, ഇത് രണ്ടും കൂടി കൂട്ടിക്കലർത്തിയിട്ടാണ് എന്റെ സുഹൃത്തിന്റെ ഗവേഷണം മുഴുവനും. അതിനാണ് എനിക്ക് എന്റെ സുഹൃത്തിനോട് പറയാനുള്ളത്, ഒന്ന് വായിച്ചൂടെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, ഒന്ന് പരിശോധിച്ചൂടെ. ലോകത്ത് മുഴുവനും ക്രൈസ്തവ പീഡനം നടക്കുന്നു, അത് നടത്തുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്. ലോകത്ത് നടക്കുന്ന മുസ്ലിം പീഡനം നടത്തുന്ന അമേരിക്ക ഒന്നും തന്നെ യേശുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതല്ല. ശരിയാണ്, വളരെ കൃത്യം, എത്ര നല്ല യുക്തിയാണിത്. സാക്ഷാൽ ബുഷ് പറഞ്ഞത് കുരിശുയുദ്ധമാണ് ദീവകരവാദത്തിനെതിരെ എന്നാണ്, എന്നെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തതാണ് ക്രിസ്തു എന്നാണ്. ആ ബുഷാണ് ഈ നൂറ്റാണ്ടിലെ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനായത്. ഞാൻ പറയില്ല അദ്ദേഹം ക്രിസ്തുമതം അനുസരിച്ചിട്ടാണ് എന്ന്, അതിനുമാത്രം വിവരക്കേട് എനിക്കില്ല. പക്ഷേ സുഹൃത്ത് കൈയടിക്കുമ്പോ ഈ വിവരക്കേട് നിങ്ങൾ ചെയ്യുമ്പോ, അത് പ്രചരിപ്പിക്കുമ്പോ, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി മീഡിയ ഉപയോഗപ്പെടുത്തുമ്പോ, അതിനുവേണ്ടി വേദപഠന ക്ലാസുകൾ ഉപയോഗപ്പെടുത്തുമ്പോ, അതിനുവേണ്ടി വേദം പഠിപ്പിക്കാൻ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളെയും ആനുകാലികങ്ങളെയും ഉപയോഗപ്പെടുത്തുമ്പോ എന്ത് പറയണം? ആരാ ചെയ്തത്? ആരാണ് ചെയ്തത്? എങ്ങനെയാണ് ചെയ്തത്? മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ചെയ്യുന്നതെല്ലാം ഇസ്ലാം അനുസരിച്ചാണ് എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. തീർച്ചയായും മുസ്ലിങ്ങൾ ചെയ്യുന്നതുണ്ട്, തീർച്ചയായും മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ ചെയ്യുന്നതുണ്ട്. പ്രശ്നങ്ങളുണ്ട്, കുഴപ്പങ്ങളുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അതിന് ഇസ്ലാമോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളോ വേദമോ പ്രവാചകനോ അല്ല ഉത്തരവാദി. നിങ്ങൾ അവിടേക്ക് എത്തുമ്പോഴാണ് പ്രശ്നം. കിതാബു തബഖാത്തിൽ അബു അഫാഖിനെ കുറിച്ച് പറഞ്ഞിടത്ത് വളരെ കൃത്യമായി തന്നെ ഇത് കൃത്യമായ രേഖകളിലില്ല എന്നും, അത് യഥാർത്ഥത്തിൽ പിൽക്കാലഘട്ടത്തിൽ ആരോപിക്കപ്പെട്ടതാകാനാണ് സാധ്യത എന്നും സ്ഥാപിക്കുന്നുണ്ട്. അത് കാണൂല, കാരണം കിതാബു തബഖാത്ത് സുഹൃത്ത് കണ്ടിട്ടില്ലല്ലോ. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് എടുക്കുന്ന ആളുകൾ എടുക്കുന്നതേ കാണൂ. 5-ാം അധ്യായത്തിലെ 33-ാമത്തെ വചനം അദ്ദേഹം വായിച്ചപ്പോ ആദ്യത്തെ ഭാഗം അദ്ദേഹം കണ്ടതേയില്ല. അതെന്താ സംഭവിച്ചത്? അള്ളാഹുവിനും റസൂലിനുമെതിരെ യുദ്ധം ചെയ്യാൻ വന്നാൽ, ക്രൈസ്തവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? ഒരു സമൂഹം എന്നുള്ള നിലക്ക് നിൽക്കുമോ? അങ്ങനെ നിന്നിട്ടുണ്ടോ ചരിത്രത്തിൽ? ഇനി നബി നിന്നക്കെതിരെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, നബി നിന്ന എന്നാണ് ക്രൈസ്തവർ നടത്താത്തത്? ഞാൻ ചോദിക്കട്ടെ, എന്നാ നടത്താത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ ഉടനെ അന്ന് മുതൽക്ക് ഇന്ന് വരെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആർക്കെതിരാ കൈവിട്ട് നടത്തിയത്? ആരെയാ കൊന്നുകളഞ്ഞത്? ക്രിസ്താബ്ദം 746-ൽ പൌലോസ് അൽവോറസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് നബിയാണ് അന്തിക്രിസ്തു എന്നാണ്. ക്രിസ്താബ്ദം 800-ൽ ജീവിച്ച റോബർട്ട് കെറ്റോൺ, റോബർട്ട് കെറ്റോൺ ആണ് പരിശുദ്ധ ഖുർആനിന്റെ, റോബർട്ട് കെറ്റോൺ ആണ് ഖുർആനിന്റെ ആദ്യത്തെ ലാറ്റിൻ പരിഭാഷ എഴുതുവാനുള്ള പ്രചോദനം. അറബി പഠിച്ച് ഖുർആനിന്റെ ലാറ്റിൻ പരിഭാഷ എഴുതിയപ്പോ അതിന് കെടുത്ത ഹെഡിങ് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ലെക്സ് മുഹമ്മദ സ്യൂഡോ പ്രൊഫറ്റ. ലാറ്റിൻ എന്താ അർത്ഥം? മുഹമ്മദിന്റെ നിയമം, സ്യൂഡോ പ്രൊഫറ്റ്, കള്ളപ്രവാചകനായ മുഹമ്മദിന്റെ നിയമം ഖുർആന്റെ പരിഭാഷയാണ്. ഒരു വേദഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയിട്ട് അതിനോട് പോലും നീതി കാണിക്കാതെ അതുപോലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആളുകളാണോ ഇവിടെ ഉപദേശ പ്രസംഗം നടത്തുന്നത്? പരിശോധിക്കുക നിങ്ങൾ ചരിത്രം. ഇതേ വിക്കിപീഡിയ പോയി നോക്ക്, അവിടെ മുഹമ്മദ് നബിക്കെതിരെയുള്ള കാലങ്ങളായി നടന്നിട്ടുള്ള നബി നിന്ദയെക്കുറിച്ച് വിക്കിപീഡിയത്തിൽ തന്നെ കിട്ടും. അഫാക്കിന്റേതും അബു അഫാക്കിന്റെയും അതേപോലെ തന്നെ അസ്മാ ബിൻത് മർവാന്റേതും മാത്രമല്ല ഉള്ളത്, പരിശോധിച്ചൂടെ? അതേപോലെ എക്കാലഘട്ടത്തിലും നിങ്ങൾ നോക്കുക, ഇസ്ലാമിക പ്രബോധനം സജീവമാകുമ്പോൾ, ഇസ്ലാമിക ദാവത്ത് സജീവമാവുകയും ക്രൈസ്തവരുടെ ബൌദ്ധികമായ കോട്ടകൊത്തളങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്ലാമിക ദാവത്ത് ഉണർന്ന് ജാഗരം കൊള്ളുകയും ചെയ്യുമ്പോൾ ഇവരടുത്ത് അതിന് പ്രതികരണമായി ബുദ്ധിപരമായ പ്രതികരണങ്ങളില്ല. അപ്പെന്താ പണി? റസൂലുള്ളാഹിനെ തെറിവറിയാ എന്നുണ്ടായതാണത്. അതിപ്പോ മാത്രല്ല, എന്നും ഉണ്ടായിട്ടുള്ളതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ നോക്കുക, കേരളത്തിന്റെ ചരിത്രത്തിൽ സയ്യിദ് സനാഉല്ലാ മക്തീതങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ക്രൈസ്തവ മിഷനറിമാർ മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കുവാൻ വേണ്ടി വളരെ സജീവമായി ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോ കഠോര കുഠാരം എന്ന ഗ്രന്ഥം എഴുതിയിട്ട്, ക്രൈസ്തവ തൃശിവപ്പേരൂർ ക്രൈസ്തവ ഖണ്ഡനം എന്ന ഗ്രന്ഥം എഴുതിയിട്ട്, തൃശൂരിലാണ്, ആ തൃശൂരിൽ നടന്ന ക്രൈസ്തവ ഖണ്ഡനമാണത്, പാർക്കലീത്ത പോർക്കളം എന്ന ഗ്രന്ഥം എഴുതിയിട്ട് ക്രൈസ്തവ മിഷനറിമാർക്ക് മറുപടി പറഞ്ഞ അദ്ദേഹത്തിന് മറുപടി നൽകിയത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? പറയാൻ പറ്റാത്ത മാന്യത ഇല്ലാത്ത രൂപത്തിൽ മുഹമ്മദ് നബിയുടെ നഗ്നചിത്രങ്ങൾ വരച്ചിട്ട് നിങ്ങൾ ചരിത്രം പരിശോധിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗ്നചിത്രം വരച്ചിട്ടാണ് കേരളത്തിലെ ക്രൈസ്തവ മിഷനറിമാർ അന്ന് ഈ ഇസ്ലാമിക ദാവത്തിനെ പ്രതിരോധിക്കാൻ സന്നദ്ധമായത്. പരിശോധിച്ചോളൂ നിങ്ങൾ. ഇപ്പോൾ നബി നിന്ന നാടകങ്ങൾ ഉണ്ടായി, എന്താ കാര്യം? അതിന്റെ മുമ്പ് ഇവിടെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായ സ്ത്രീകളെ മുഴുവനും മുസ്ലിം ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്യാട് എന്നുള്ളൊരു ഒരു ഭയങ്കര പ്രചാരണം. ആ പ്രചാരണം ആരാ നടത്തിയത്? ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ ആനുകാലികങ്ങൾ. ആ ആനുകാലികങ്ങൾക്ക് ആര് കൊടുത്തത്? ആ ആനുകാലികങ്ങൾക്ക് ഈ ഗവേഷണ റിപ്പോർട്ട് കൊടുത്തത് ആരാണ് എന്നറിയാമോ നിങ്ങൾക്ക്? കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലിന്റെ കീഴിലുള്ള ജാഗ്രതാ സമിതി. അവർ പറഞ്ഞു, കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മുസ്ലിം യുവാക്കൾ 5341 പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോയിട്ട് വിവാഹം ചെയ്തിട്ടുണ്ട്. എന്നാ മതം മാറ്റിട്ട്? ഏ, ക്രിസ്ത്യാനികൾ മതം മാറ്റലില്ല, അത് വേറെ വിഷയം. എന്നിട്ട് എന്താ അതിങ്ങനെ അങ്ങോട്ട് കേരള ശബ്ദത്തിനും അതേപോലെ തന്നെ നമ്മുടെ കലാകൗമുദിക്കെല്ലാം കിട്ടിയപ്പോ അത് വലിയ അപസർപ്പക കഥയെ പോലെയായി. എങ്ങനെയാണെന്ന് അറിയാമോ കഥ? ഇങ്ങനെ കേരളത്തിലൊരു സംഘടന ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടന ചെയ്യുന്നതെന്താ? ബൈക്ക് കൊടുക്കുക, മൊബൈൽ ഫോണും കൊടുക്കുക, എന്നിട്ട് മുസ്ലിം യുവാക്കളെ കലാലയത്തിന്റെ മുന്നിലെല്ലാം കൊണ്ടുപോയി നിർത്തുക, എന്നിട്ട് ഈ ബൈക്കും മൊബൈൽ ഫോണെല്ലാം കണ്ടാൽ പെൺകുട്ടികൾ ആകർഷിക്കപ്പെടും. അങ്ങനെ ആകർഷിക്കപ്പെട്ടാൽ അവരെ ലവ് റാപ്പ് ഉണ്ടാക്കും, അവരെ പ്രേമമുണ്ടാക്കും. പ്രേമത്തിൽ ആകർഷിക്കപ്പെട്ട് അവർ പ്രേമിച്ചാൽ പിന്നെ ഇവര് മുന്നോട്ട് വെക്കും ഇസ്ലാം സ്വീകരിക്കണമെന്ന്. തീർച്ചയായും പ്രേമത്തിന്റെ ഭാഗമായി അവർ ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ അവർ വിവാഹം ചെയ്യും. വിവാഹം ചെയ്ത് കുറച്ചുകാലം ഇവർ ഉപയോഗിക്കും. ഉപയോഗിച്ചിട്ട് മതിയായാൽ പിന്നെ മൊല്ലമാർക്ക് കൊടുക്കും, ഇവരുടെ നേതാക്കന്മാരായ മൊല്ലമാർ. ആ മൊല്ലമാർ ഇവരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ആത്മഹത്യാ ബോംബായി അവർ പൊട്ടിത്തെറിക്കും. എന്ത് രസമുള്ള കഥ! കോട്ടയം പുഷ്പനാഥെല്ലാം പഴയ നോവലിസ്റ്റുകളാണ്, ഞാൻ പുതിയ പിന്നെ അപസർപ്പക നോവലുകൾ വായിക്കാറില്ല. അവരെല്ലാം നാണിച്ചു പോകും. എന്താ കഥ! ഇത് എഴുതിയത് കേരള കാത്തോലിക് ബിഷപ്പ് കൌൺസിലാണ്. എന്തേ കാര്യം? എന്തെങ്കിലും ഉണ്ടായോ? കേരളത്തിന്റെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഇത് ഒരു തമാശ കഥ അല്ലേ? ഇത് പറഞ്ഞവർക്ക് വെളിവില്ല. ഹൈക്കോടതി പറഞ്ഞത് ആ രൂപത്തിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഈ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്ര പൊട്ടന്മാരാണല്ലോ. ഒരു മൊബൈൽ ഫോണും ബൈക്കും കാണുമ്പോഴേക്കും ഇങ്ങനെ പിന്നിലോടാൻ 5341 പെണ്ണുങ്ങളാണ് ഓടിക്കളത്. ഞാനൊരു ചർച്ചയിൽ ഇത് പറഞ്ഞ ആളുകളോട് ചോദിച്ചു, ഇങ്ങനെ ഓടിയ സ്വാഭാവികമായിട്ടും കേസുണ്ടാകുമല്ലോ. ആ കേസ് ഒരു കേരളത്തിലെ 5341 പെൺകുട്ടികൾ ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു കേസുണ്ടോ? എത്രയോ കേസുണ്ട്. അവർ പറഞ്ഞു ഒന്നും മതി, എനിക്ക് രണ്ടെണ്ണം വേണ്ട, എത്രയൊന്നും വേണ്ട, ഒരെണ്ണം ഏത് പോലീസ് സ്റ്റേഷനിൽ എത്രാമത്തെ FIR ഒന്ന് പറഞ്ഞു തരാമോ? അവർ പറഞ്ഞു കലാകൗമുദിയിലുണ്ട്, കേരള ശബ്ദത്തിലുണ്ട്. സാധാരണ കേസ് കൊടുക്കൽ കലാകൗമുദിയിലും കേരള ശബ്ദത്തിലുമാണല്ലോ. ഞാൻ പറയുന്നത് ഇസ്ലാമിക ദാവത്ത് കേരളത്തിൽ സജീവമായപ്പോ ഇവരുടെ എല്ലാം ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് വെളുത്ത വസ്ത്രമിട്ടിരുന്ന കന്യാസ്ത്രീകളടക്കം ത്രിത്വത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതരായി ഇസ്ലാമിന്റെ വിമോചനത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുമ്പോ കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിനെ പ്രലോഭിപ്പിച്ചിട്ട് ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇസ്ലാമിക ദാവത്തിനെ തകർക്കാൻ വേണ്ടിയുണ്ടാക്കിയ ഭീകരമായൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്. അതിന്റെ ശേഷം നബി നിന്ന നാടകങ്ങളുണ്ടായില്ലേ? അല്ലേ, നബി നിന്ന നാടകങ്ങളുണ്ടായി. എന്താ, ചുങ്കപ്പാറയിൽ ഒരു പുസ്തകമിറക്കി, ചിൻവാദ് പാല എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇങ്ങനൊരു പാല ഇത്ര കാലം ഇസ്ലാം പഠിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്താ, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പാലമാണ് അത്രേ. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനൊരു പാലം ഞാൻ കേട്ടിട്ടില്ല. അതിലെ ഖുർആന്റെ കുറെ ആയത്തുകളുണ്ട്, ഇങ്ങനത്തെ ആയത്തുകളും ഞാനൊന്നും എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ പ്രവാചകനെ തെറി പറയാൻ വേണ്ടി മാത്രം ഒരു പുസ്തകം. ആ പുസ്തകം പുറത്തിറങ്ങിയപ്പോ സ്വാഭാവികമായും ഇവിടെ കുഴപ്പമുണ്ടാകും, കലാപമുണ്ടാകും, ഇതേപോലെ തന്നെ മുസ്ലിങ്ങൾ കുറച്ച് വൈകാരികമായി പ്രതികരിക്കും എന്നെല്ലാം പ്രതീക്ഷിച്ച ആളുകൾക്ക് തെറ്റി. മുസ്ലിങ്ങൾ വളരെ മാന്യമായി ആദ്യം കുറച്ച് വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിലും മാന്യമായി കോടതിയെ സമീപിച്ചു. കോടതി പറഞ്ഞു കേരളത്തിലെ ഹൈക്കോടതിയുടെ ചരിത്രത്തിലെ വളരെ 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 തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട പരാമർശം നടത്തി, ആരെയെങ്കിലും മഹാന്മാരായ ആളുകളെ തെറി പറയുന്നതിന്റെ പേരല്ല മതപ്രബോധനം, അത് മതപ്രബോധകരല്ലൊന്ന് പഠിക്കണം എന്ന് കോടതി പറഞ്ഞു. കോടതി എന്നിട്ട് അവർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു മഹാപ്രവാചകനെ വൃത്തികെട്ട രൂപത്തിൽ എഴുതി പിടിപ്പിക്കുന്നവർ ഒരു ജനാധിപത്യ സമൂഹത്തിലെ നിയമമനുസരിക്കാത്തവരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കോടതിയെ പറഞ്ഞത്. അപ്പോഴതാ കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്രൈസ്തവ സഭയുടെ മേൽവിലാസത്തിൽ ഒരു കത്ത് കേരള മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മന്ത്രിമാർക്കും കേരളത്തിലെ എല്ലാ ഉന്നതരായ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതേപോലെ തന്നെ ജഡ്ജിമാർക്കും എല്ലാം കത്ത്. കത്തിലെന്താ ഉള്ളതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇത്തരം പുസ്തകങ്ങൾ ഇറങ്ങാൻ കാരണം കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ പുസ്തകങ്ങളും നിച്ച് ഓഫ് ട്രൂത്തിന്റെ പുസ്തകങ്ങൾ എഴുതുന്ന MM അക്ബർ എന്ന വ്യക്തിയുമാണ്. അതുകൊണ്ട് ആ പുസ്തകങ്ങൾ നിരോധിക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ, ഞങ്ങൾ ഇനി ബുക്ക് എഴുതൂല എന്നാണ് ആ പുസ്തക ആ കത്തിലെ ചുരുക്കം. എന്താ അവസ്ഥ? ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ വിഷയം വന്ന സ്ഥിതിക്ക് സൂചിപ്പിക്കുകയാണ്, അവരോട് പറഞ്ഞു മാന്യതയുണ്ടെങ്കിൽ കേരളത്തിന്റെ കോടതിയാണ് പറഞ്ഞത് ഈ പുസ്തകം അപകടമാണ്, ഈ പുസ്തകം ചെയ്തയാളുകൾ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്, ഇതേപോലെയാണ് നിച്ച് ഓഫ് ട്രൂത്തിന്റെ പുസ്തകമെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പുസ്തകം എഴുതിയ MM അക്ബർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേപോലെയുള്ള മതനിന്ദയാണെങ്കിൽ അമാന്യതയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ പുസ്തകം കൊണ്ടുപോയി കൊടുത്ത് ഇതാ ഈ പുസ്തകത്തിൽ ഇന്ന ഇന്ന പരാമർശങ്ങൾ മതനിന്ദയാണ്, ഇന്ത്യയുടെ ഭരണഘടന അനുവദിക്കാത്തതാണ് എന്ന് പറയുകയും അങ്ങനെ കേസ് കൊടുക്കുകയും ആ കേസിൽ ആ എഴുതിയ ആളും ആ സംഘടനയുടെ ആളുകളുമെല്ലാം കോടതിയിൽ നിൽക്കുകയും ചെയ്യട്ടെ, എന്നിട്ട് കോടതി പരിശോധിക്കട്ടെ, കോടതി വിധിക്കുകയാണ് ഞാൻ എഴുതിയത് മതനിന്ദയാണെങ്കിൽ ആ മതനിന്ദക്കെതിരെയുള്ള കോടതിയുടെ വിധി സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധമാണ്. അതാണ് അവസ്ഥ. ഞാൻ പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെ, ഞാൻ അൽവാറോസിന്റെ പറഞ്ഞല്ലോ, റോബർട്ട് ടിക്കറ്റോണ്ടോ പറഞ്ഞല്ലോ, ഖുർആനിന് പരിഭാഷ എഴുതുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ പരിഭാഷയുടെ ഹെഡിങ് തന്നെ ലെക്സ് മുഹമ്മദ സൂഡോ പ്രൊഫറ്റ്, ക്രൈസ്തവൻ റോബർട്ട് കെറ്റോൺ. ക്രൈസ്തവ ചരിത്രം എന്റെ സുഹൃത്തുനിന്ന് എടുത്തു നോക്കണം, റോബർട്ട് കെറ്റോൺ ആരായിരുന്നു എന്ന് മനസ്സിലാകും. അപ്പോ അദ്ദേഹം ചർച്ച് ഡോക്ടറായി അറിയപ്പെട്ടിരുന്ന ആളാണ് റോബർട്ട് ദക്കറ്റോൺ. അദ്ദേഹം എഴുതുക, എന്നിട്ട് അതിന്റെ ഹെഡിംഗ് ആണ് ലെക്സ് മുഹമ്മദ് സൂഡോ പ്രൊഫറ്റ, കള്ളപ്രവാചകനായ മുഹമ്മദിന്റെ നിയമം, ഒരു വേദഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയിട്ട്. എന്നിട്ട് ആ പരിഭാഷ മുഴുവനും ഈ പറഞ്ഞ രൂപത്തിൽ ഇദ്ദേഹം ഇവിടെ എടുത്തുദ്ധരിച്ച രൂപത്തിലുള്ള പരാമർശങ്ങൾ, ഖുർആനിൽ പറയാത്ത കാര്യങ്ങൾ ഖുർആന്റെ പേരിൽ, ലാറ്റിൻ പരിഭാഷയാണ്. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ജോൺസൺ സുഹൃത്തിനോടക്കം പറയാനുള്ളത്, സുഹൃത്തെ, സുഹൃത്തിന്റെ അടക്കം നിത്യജീവനാണ് ഇവർ കവർന്നു കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവിടെ നിങ്ങളോട് പറഞ്ഞു ജയിക്കണമെന്നില്ല. പക്ഷേ മുഹമ്മദ് നബി പഠിപ്പിച്ച പാത ക്രിസ്തു പഠിപ്പിച്ച പാതയാണ്. മുഹമ്മദ് നബി പൂർത്തീകരിച്ച മതം ക്രിസ്തു പഠിപ്പിച്ച മതമാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ മാത്രമേ ക്രിസ്തു പറഞ്ഞതുപോലെ ന്യായവിധിയെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി കടന്നുവരുന്ന അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാത്രമേ രക്ഷയ്ക്ക് മാർഗമുള്ളൂ. ആ രക്ഷയുടെ മാർഗത്തിൽ നിന്ന് നിങ്ങളെയെല്ലാം അകറ്റി നിർത്തുവാൻ വേണ്ടി, ആ രക്ഷയുടെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തുവാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിക്കുന്ന ചില ആളുകളാണ് പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളെ അടക്കം, ക്രൈസ്തവ മിഷണറിമാരെ അടക്കം നിത്യജീവന്റെ മാർഗത്തിൽ നിന്ന് നിത്യജീവൻ നിത്യനാശത്തിന്റെ മാർഗത്തിലേക്ക് നടന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കിതാബു തബഖാത്തിനെ കുറിച്ച് പറഞ്ഞ ഇബ്നു ഇസ്ഹാഖിന്റെ താരിഖുൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ എന്റെ സുഹൃത്ത്, എന്റെ ഖുർആനൊന്ന് വായിച്ചു നോക്കിക്കൂടെ, പ്രവാചകന്റെ സഹിഹായ ഹദീസുകളൊന്ന് വായിച്ചു നോക്കൂടെ, പിന്നെ പോയാൽ പോരെ. ഇബ്നു ഇസ്ഹാഖിന്റെ ഇബ്നു ഇസ്ഹാഖിന്റെ ഗ്രന്ഥത്തേക്ക്, ഇബ്നു ഇസ്ഹാഖിന്റേത് ആധികാരിക ചരിത്ര രേഖയാണെന്ന് ആരാ പറഞ്ഞത്? ഇബ്നു ഇസ്ഹാഖ് എഴുതിയ കാലം മുതൽ മുസ്ലിം ലോകം അത് അംഗീകരിച്ചിട്ടില്ല. മുസ്ലിം ലോകം ഇബ്നു ഇസ്ഹാഖ് അത് എഴുതിയ കാലം മുതൽക്കോ, ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്ര ഗ്രന്ഥം പിന്നീട് ഇബ്നു ഹിഷാം മാറ്റി എഴുതിയ കാലം മുതൽക്കോ ഒന്നും മുസ്ലിം ലോകം മൊത്തത്തിൽ അത് അംഗീകരിച്ചിട്ടേയില്ല. മുസ്ലിം ലോകം ഇബ്നു ഇസ്ഹാഖിനെയും ഇബ്നു ഹിഷാമിനെയുമെല്ലാം യഥാർത്ഥത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അതിന് ചരിത്രപരമായി മറ്റ് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം അംഗീകരിക്കുക എന്ന നിലപാടാണ് മുസ്ലിം ലോകം എടുത്തു പോന്നിട്ടുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വളരെ സമഗ്രമായ ഒരു സുരക്ഷിത രീതിയുണ്ട്. അത് ഖുർആൻ അത് പൂർണ്ണമാണ്, അത് ആർക്കും കടത്തിക്കൂട്ടാൻ സാധ്യമല്ലാത്ത വിധം കൃത്യമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണം സഹിഹായ ഹദീസുകളാണ്. ആ സഹിഹായ ഹദീസുകളും കൃത്യമാണ്, മാറ്റമില്ലാത്തതാണ്. അപ്പൊ അതല്ലൊന്ന് പഠിച്ചൂടെ, അതല്ലൊന്ന് മനസ്സിലാക്കുക സുഹൃത്തെ. എനിക്ക് എന്റെ സുഹൃത്തിനോടോ മറ്റുള്ളവരോടോ വിരോധം കൊണ്ടല്ല പറഞ്ഞത്, മറിച്ച് ഈ വിഷയം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് ഇന്ന് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളെ സത്യത്തിൽ നിന്ന് അകറ്റുവാൻ, സത്യത്തിന്റെ പ്രകാശം കാണുന്നതിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ട ബോധപൂർവമായ പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ആ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ നിത്യജീവന്റെ പാതയിൽ നിന്നാണ് അകന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിത്യജീവന്റെ യഥാർത്ഥത്തിലുള്ള പാത പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ പ്രായോഗിക ജീവിത ദർശനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒന്ന് പഠിച്ചു നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് മനസ്സിലാക്കി നോക്കൂ. ഇതാണ് നമുക്കെല്ലാവരോടും പറയാനുള്ളത്. ഇവിടെ കൂടിയ മുഴുവൻ മുസ്ലിങ്ങളല്ലാത്ത സഹോദരന്മാരോടും എനിക്കെന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം അടിവരയിട്ടുകൊണ്ട് പറയാനുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും മരിക്കും, നമ്മളെല്ലാവരും മരണപ്പെടും. ഈ സംസാരം കഴിഞ്ഞ് എന്റെ നാട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക്, എന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചെത്താൻ കഴിയും എന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. നമുക്ക് ആർക്കും പ്രതീക്ഷ വേണ്ട, നമുക്കെല്ലാം ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഏത് സമയത്തും മരണത്തെ നേരിടുവാൻ തയ്യാറാകേണ്ടവരാണ്. ആ മരണത്തെ നേരിടുന്ന സമയം നാം യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ മാർഗത്തിലാണോ? നിങ്ങൾ പരിശോധിക്കണം. പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച, യേശുവടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച രക്ഷയുടെ മാർഗം അത് തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച ഇസ്ലാം. ആ ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. നിങ്ങൾ കേവലം അന്ധമായി ഉൾക്കൊള്ളണമെന്നല്ല, നിങ്ങൾ പ്രമാണങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. മനസ്സിലാക്കിയാൽ ഞാൻ ഈ കുറപ്പാണ്, നിഷ്കളങ്കമായ മനസ്സുമായി ഇസ്ലാമിക പ്രമാണങ്ങളെ സമീപിക്കുന്ന ആർക്കും രക്ഷയുടെ മാർഗം കണ്ടെത്താൻ പ്രയാസമുണ്ടാവില്ല. ഇതാ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി നടത്തപ്പെട്ട വിനീതമായൊരു പ്രോഗ്രാമാണിത്. ഇതാ സന്ദേശ പ്രചരണം നിർവഹിച്ചിരിക്കുന്നു. നിങ്ങൾ സാക്ഷി, പടച്ചവൻ സാക്ഷി, ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും സാക്ഷി. ഇതാ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എത്തിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, ഇവിടെ ജോൺസൺ പറഞ്ഞതുപോലെയുള്ള ധാരണകളുമായിട്ടാണ് നമ്മുടെ എല്ലാം ചുറ്റുമുള്ള മുസ്ലിം സുഹൃത്തുക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില നമ്മുടെ സുഹൃത്തുക്കളുടെ ഇസ്ലാമിനെ രക്ഷിക്കണം എന്ന് നോമ്പ് നോറ്റിരിക്കുന്ന ചില സുഹൃത്തുക്കളുടെ കർമ്മങ്ങളും അതിനുപോൽഫലകമായി ഉദ്ധരിക്കപ്പെടുന്നു, നമുക്കറിയാം. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഈ സമയത്ത് ഇസ്ലാമിനെ യഥാർത്ഥത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ പ്രവാചകനായ റസൂലിനെ സമാധാനത്തിന്റെ മതമായി ഇസ്ലാമിനെ സമൂഹത്തിന്റെ നടുവിൽ പരിചയപ്പെടുത്തേണ്ട ചുമതലയുള്ളവരാണ് നമ്മളെല്ലാവരും. ആ ചുമതല നിർവഹിക്കാൻ നാം സന്നദ്ധമാവുക. അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെയുണ്ട്, അതിന്റെ ഒരു സെന്റർ ഇവിടെയുണ്ട്. നിങ്ങൾ സഹകരിക്കുക. ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഈ ആദർശത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി കോടികൾ ചെലവഴിക്കുമ്പോൾ, കോടികൾ മില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ നാവ്, നമ്മുടെ പരിമിതമായ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ആദർശത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ, ഈ ആദർശത്തെ ജനങ്ങളുടെ മുന്നിൽ പച്ചയായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പരിശ്രമത്തിൽ മുന്നോട്ടു പോവുക. സർവശക്തനായ തമ്പുരാൻ നമ്മൾ ഇവിടെ കൂടിയിരുന്നത് പോലെ നാളെ അവന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്തിൽ കൂടിയിരിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واخر دعوانا الحمد لله رب العالمين السلام عليكم
اسلاميക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷ വിതരണം. നാഥ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം, ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.